SBS മലയാളം വ്യാഴാഴ്ചകളിൽ രാത്രി 8 മുതൽ 9 വരെയും ഞായറാഴ്ചകളിൽ രാത്രി 9 മുതൽ 10 വരെയും അല്ലെങ്കിൽ ഇന്റർനെറ്റിൽ പരിപാടി കേൾക്കാം എപ്പോൾ വേണമെങ്കിലും.
രജനീകാന്ത് ചിത്രങ്ങളെ ദക്ഷിണേന്ത്യയിലാകെ ആനയും അമ്പാരിയുമായി സ്വീകരിക്കുന്ന ശീലം 10 പതിറ്റാണ്ടുകൾക്ക് മുൻപേ തുടങ്ങിയതാണ്. കൃത്യമായി പറഞ്ഞാൽ ഭാഷ ഇറങ്ങിയത് മുതൽ. അതിനു മുൻപ് തന്നെ സൂപ്പർ താരമായി മാറിയിരുന്നു രജനി. അതിനുശേഷം സൂപ്പർ താരമായി തുടർന്നു. ഒരു താരമെന്നാൽ ആകാശത്തുള്ളവനാണ്. രജനി സൂപ്പർ താരമായി തുടർന്നത് തൻ്റെ ആകാശം കൂടുതൽ കൂടുതൽ വിപുലമാക്കിക്കൊണ്ടാണ്. കബാലി അതിനെ പരിചിതമായ അത്ഭുതങ്ങൾക്കപ്പുറത്തേക്ക് കൊണ്ടുപോയെന്നതാണ് ഇക്കഴിഞ്ഞ വെള്ളിയാഴ്ച തെളിയിക്കുന്നത്. ഒരു വശത്ത് കളക്ഷൻ റെക്കോർഡുകൾ തകർക്കപ്പെടുന്നു, മറുവശത്ത് ഇന്ത്യയിൽ ഒരേ ഒരു സൂപ്പർ താരമേ ഉള്ളൂവെന്ന് തെളിയിക്കും വിധം രജനീകാന്ത് വളർന്ന് വലുതാകുന്നു. തിയേറ്ററുകളിൽ പൂമാലയും പൊങ്കാലയും നടക്കുന്നു. കബാലിയുടെ ആദ്യ ടീസർ ഇറങ്ങിയത് മുതൽ മുകളിലേക്ക് കത്തിക്കയറിയ പ്രതീക്ഷ പക്ഷേ ഏറെയൊന്നും നീണ്ടു നിൽക്കാൻ സാധ്യതയില്ല. അത് കബാലി ഒരു മോശം ചിത്രമായതുകൊണ്ടല്ല, തൻ്റെ കരിയറിലെ ഏറ്റവും മികച്ച ചിത്രങ്ങളിലൊന്നാണ് രജനി ഇത്തവണ ചെയ്തത്. പക്ഷേ കളക്ഷൻ റെക്കോർഡുകളുടെ പെരുമഴ അളക്കുന്ന കബാലി സത്യത്തിൽ ഒരു മാസ് എൻ്റർടൈനർ അല്ല, മറിച്ച് റിയലിസത്തോട് അടുത്തു നിൽക്കുന്ന ഒരു ഗ്യാങ്സ്റ്റർ സിനിമയാണ്.
നദിയനോടോടി കടലിനെ ദിനം തേടിനേ തനിമയിൻ വലി തീരാതോ മൂച്ചു കാട്ടു പോന പിൻപു നാൻ വാഴ്വതോ തീരാത കായം മനതിൽ.
കഥ നടക്കുന്നത് മലേഷ്യയിലാണ്. കബാലീശ്വരൻ എന്ന അധോലോക നായകൻ ഒരു കലാപമുണ്ടാക്കിയതിന്റെ പേരിൽ കിട്ടിയ 25 കൊല്ലത്തെ ജയിൽവാസത്തിന് ശേഷം മടങ്ങിയെത്തുന്നിടത്തുനിന്ന് കബാലി തുടങ്ങുന്നു. ജയിലിലേക്ക് പോകും മുൻപ് കബാലിക്ക് ഭാര്യയും മക്കളും ഉൾപ്പെട്ട ഒരു കുടുംബമുണ്ടായിരുന്നു. ഇരുന്നു വാഴാൻ അധോലോക സാമ്രാജ്യത്തിൽ ഒരു കസേരയുണ്ടായിരുന്നു. സ്ഥിരം രജനി ചിത്രങ്ങളിലേതുപോലെ നായകന്റെ നന്മ അറിഞ്ഞ നാട്ടുകാരുണ്ടായിരുന്നു. ജയിൽവാസത്തോടെ നഷ്ടപ്പെട്ട ഇതോരോന്നും തിരിച്ചുപിടിക്കാൻ മധ്യവയസ്സു കഴിഞ്ഞ കബാലീശ്വരൻ നടത്തുന്ന ശ്രമങ്ങളാണ് സിനിമയുടെ അടിത്തറ. മരിയോ പുസോയുടെ ഗോഡ്ഫാദർ എന്ന വിഖ്യാതമായ നോവലും അതിനെ അടിസ്ഥാനമാക്കി ഫ്രാൻസിസ് ഡി കപ്പോള അതേ പേരിൽ ഒരുക്കിയ സിനിമയും ഇറങ്ങിയതു മുതൽ ലോക സിനിമയ്ക്ക് ഗ്യാങ്സ്റ്റർ സിനിമകളെന്ന ഒരു ശാഖ തന്നെ ഉണ്ടായി. അന്നു തൊട്ട് ഇന്നുവരെ കപ്പോള ഒരുക്കിയ ഘടനയുടെ ഭാവഭേദങ്ങൾ മാത്രമാണ് ഈ ഗണത്തിൽപ്പെട്ട മിക്ക ചിത്രങ്ങൾക്കും ഉണ്ടായിരുന്നത്. കബാലിയും മറിച്ചൊരു പരീക്ഷണവും നടത്തിയിട്ടില്ല. ഗ്യാങ് വാറും പ്രതികാരവുമൊക്കെ പഴയപടി തന്നെ. എന്നാൽ മറ്റ് ഗ്യാങ്സ്റ്റർ സിനിമകളിൽ നിന്നും മറ്റ് രജനി ചിത്രങ്ങളിൽ നിന്നും കബാലിയെ മാറ്റി നിർത്തുന്നത് സിനിമയുടെ ബോഡിയാണ്. മലയാളിക്ക് ഗൾഫ് രാജ്യങ്ങൾ എന്ന പോലെയാണ് തമിഴിന് തെക്കുകിഴക്കൻ ഏഷ്യൻ രാജ്യങ്ങൾ, പ്രത്യേകിച്ച് മലേഷ്യയും തായ്ലൻഡും ഫിലിപ്പൈൻസും. മലേഷ്യയിൽ തമിഴ് ജനത അനുഭവിക്കുന്ന വംശീയമായ ഒറ്റപ്പെടലും ചൂഷണങ്ങളും പശ്ചാത്തലമാക്കിയാണ് സിനിമ ഒരുക്കിയിരിക്കുന്നത്. ഒരുപക്ഷെ ഒരു രജനി സിനിമയിൽ ഒരിക്കലും പ്രതീക്ഷിക്കാനാകാത്ത യഥാർത്ഥമായ ജീവിതം കബാലിയിൽ ഉണ്ട്. ഇവിടെയാണ് രജനീകാന്തിനും മുകളിലേക്ക് കബാലിയുടെ സംവിധായകൻ വളർന്നു വരുന്നത്. 20 അടിയിലേറെ പൊക്കമുള്ള ഒരു തിയേറ്റർ സ്ക്രീനിനോളം വളർന്ന രജനീകാന്ത് എന്ന താരത്തെ സിനിമ കാണാനിരിക്കുന്ന പ്രേക്ഷകന്റെ 5.5 അടിയിലേക്ക് ഒതുക്കിക്കൊണ്ടുവന്നത് പാരഞ്ചിത്താണ്. അട്ടക്കത്തി, മദ്രാസ് 2 ചിത്രങ്ങൾ കൊണ്ട് തന്നെ തമിഴ് സിനിമയിലെ റിയലിസ്റ്റിക് ന്യൂ ജനറേഷൻ സിനിമയിലെ മുൻനിരയിലേക്ക് വന്ന സംവിധായകനാണ് പാരഞ്ജിത്ത്. അതുകൊണ്ട് തന്നെ കബാലിക്കായി രജനിയും രഞ്ജിത്തും ഒരുമിക്കാൻ തീരുമാനിച്ചപ്പോൾ തന്നെ പുതിയ ചിത്രത്തിനായി ആര് വിട്ടുവീഴ്ച ചെയ്യുമെന്ന രീതിയിൽ ചർച്ചകളുണ്ടായിരുന്നു. രചനയുടെ അതിമാനുഷികമായ ഹീറോ മെറ്റീരിയൽ ഉപയോഗിച്ചുകൊണ്ട് തന്നെ കബാലി ഒരുക്കിയപ്പോഴും ചില കാര്യങ്ങളിൽ പാരഞ്ജിത് തന്റെ കയ്യൊപ്പിട്ടു. അതിൽ ഏറ്റവും പ്രധാനം രജനീകാന്തിനെ ശരിക്കുള്ള പ്രായത്തിൽ അവതരിപ്പിച്ചു എന്നതാണ്. അതും ഒട്ടും കരുത്തു ചോരാതെ. മറ്റൊന്ന് സിനിമയുടെ രാഷ്ട്രീയ പശ്ചാത്തലമാണ്. വംശീയതയും കറുത്തവന്റെ രാഷ്ട്രീയവുമൊക്കെ സിനിമയ്ക്ക് അരങ്ങൊരുക്കുന്നുണ്ട്.
തമിഴ് പടങ്ങളെ മറൽ വെച്ചിക്കിട്ട് മീസ മുറുക്കിക്കിട്ട് ലുങ്കി കെട്ടിക്കിട്ട് നമ്പിയാറ് ഏ കബാലി அப்படின்னு சொன்ன உடனே குனிஞ்சி சொல்லுங்க எஜுமா அப்படி வந்து நிப்பானே அந்த மாதிரி கபாலே நினைச்சியாடா கபாலிடா.
ரஜினிகாந்தினை வச்சு தலித் ராஷ்ட்ரீயம் சர்ச்சை செய்ய கழிஞ்சு வந்தது பாரஞ்சித்தின் விஜயமான. ரஜினி உள்படையுள்ள கதாபாத்திரங்கள்ட ஸ்கின் டோன் முதல் அம்பேத்கரினை ஓர்மிப்பிச்சு கொண்டுள்ள ரஜினியோட கோட்டும் டையும் അത് കാഴ്ചക്കാരൻ്റെ മനസ്സിലേക്ക് എത്തിക്കാനുള്ള അംബേദ്കറെക്കുറിച്ചുള്ള പരാമർശവുമൊക്കെ ദളിത് രാഷ്ട്രീയം പറയാൻ രഞ്ജിത്ത് ഉപയോഗിച്ച സങ്കേതങ്ങളാണ്. മറ്റൊരു സൂക്ഷ്മ വായനയ്ക്ക് കൂടി ചിത്രം സാധ്യത തുറന്നിടുന്നുണ്ട്. സംഭവം നടക്കുന്നത് മലേഷ്യയിലാണെങ്കിലും ഇന്ത്യയിലെവിടെയും തമിഴ്നാട്ടിൽ പോലും നടക്കാവുന്ന ഒരു കഥയാണിത്. അതായത് ഇന്ത്യൻ ദളിത് ജീവിതത്തിൻ്റെ ഒരു പ്രതീകമായി വേണമെങ്കിൽ മലേഷ്യയിലെ കബാലിയുടെ ജീവിത പരിസരം വായിച്ചെടുക്കാം. കബാലി ഒരു മാസ് എന്റർടൈനർ ആകാതിരിക്കുമ്പോഴും അത് ആകാൻ ശ്രമിക്കുന്നിടത്തൊക്കെ അടിതെറ്റി വീഴുമ്പോഴും ഒരു മുഖ്യധാര യഥാതഥ സിനിമയുടെ സ്വഭാവം ആദ്യാവസാനം കാത്തുസൂക്ഷിക്കുന്നുണ്ട്. അതിന് ഏറെ ഊർജം പകരുന്നത് രജനീകാന്ത് തന്നെയാണ്. കബാലിഡ എന്ന ടീസർ ഹിറ്റ് ഡയലോഗ് കഴിഞ്ഞാൽ രജനിയുടെ ശീലമായ പഞ്ച് ഡയലോഗുകൾ ഏറെയൊന്നും കബാലിയിലില്ല. മറിച്ച് ഇരുത്തം വന്ന ഒരു അധോലോക നായകൻ്റെയും സ്നേഹനിധിയായ ഒരു ഗൃഹനാഥൻ്റെയും ഭാവഭേദങ്ങൾ മാറി മാറി അണിഞ്ഞ് രജനി നമ്മെ അത്ഭുതപ്പെടുത്തും. കബാലിയുടെ ഭാര്യയായി എത്തുന്ന രാധിക ആപ്തയടക്കം മറ്റു താരങ്ങളും സിനിമയ്ക്ക് കരുത്തേകുന്നുണ്ട്. സംഗീതവും ചേർച്ചയുള്ളതാണ്. പരാജയമുണ്ടെങ്കിൽ അത് സംവിധായകന്റെ ആശയക്കുഴപ്പം മാത്രമേ ഉള്ളൂ. രജനീകാന്തിന്റെ സിനിമയുമായി മദ്രാസിന്റെ സംവിധായകൻ ഇറങ്ങി വരുമ്പോൾ അത് ഏത് ശൈലിയിലേക്ക് പോകുമെന്ന സംശയം പ്രേക്ഷകർക്ക് ഉണ്ടായിരുന്നിരിക്കാം. അത് സംവിധായകനും ഉണ്ടായിരുന്നുവെന്ന് സിനിമ കാണുമ്പോൾ തോന്നും. ചിലയിടത്ത് മാസിന്റെ താല്പര്യങ്ങളുള്ള നായക കേന്ദ്രീകൃതമായ സിനിമ, മറ്റു ചിലയിടത്ത് പച്ചയായി സത്യം പറയുന്ന ഒരു സംവിധായകന്റെ സിനിമ. എങ്കിലും ഇനി ധൈര്യമായി പറയാം, സൂപ്പർ സ്റ്റാർ രജനീകാന്തിനും ന്യൂ ജനറേഷൻ വേഷങ്ങൾ ഇടങ്ങും.
മകിഴ്ചി
കബാലി